ബിരിയാണി. കതിരേശനോടൊപ്പം ഗോപാൽ യാദവ് ചെർക്കളയിൽ നിന്ന് കയറിയിട്ടേ ഉള്ളൂ, കൂടെ മൂന്ന് ബംഗാളി പയ്യന്മാരും. കത്തിച്ചു വിട്ടാലും ബസ് പൊയ്യനാച്ചി എത്താൻ മിനിമം 10-20 മിനിറ്റെങ്കിലും എടുക്കും. അതുവരെ നമുക്ക് കലന്തൻ ഹാജിയെ പറ്റി സംസാരിക്കാം. പണ്ട് തളങ്കരയിൽ നിന്ന് ദുബായ് വരെ ഉരു ഓടിച്ചു പോയ പാർട്ടിയാണ്. കഴിഞ്ഞ ജനുവരിയിൽ 86 ജീവിച്ചിരുന്ന 4 ഭാര്യമാരിൽ കുഞ്ഞീബിയെ മറന്നുപോയി എന്നല്ലാതെ ഹാജിയുടെ ഓർമ്മശക്തിക്ക് വേറെ ഒരു കുഴപ്പവുമില്ല. കലന്തന് 4 40 ഭാര്യമാരെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് നാട്ടുകാർക്കറിയാം. ഹാജിക്കാന് ആമിനയിലുണ്ടായ മകൾ റുഖിയ, റുഖിയയുടെ മകൻ റിസ്വാൻ. അമേരിക്കയിൽ കാർഡിയാക് സർജനാണ്. അവന്റെ നിക്കാഹ് കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. ഒരു സൽക്കാരമെങ്കിലും നടത്തി നാട്ടുകാർക്ക് ഇത്തിരി ബിരിയാണി കൊടുക്കണമെന്ന് വെല്ലുപ്പാപ്പായിക്ക് ഒരു പൂതി. 86 ഇനി ആ ഹാജത്ത് നടക്കാതെ മൂപ്പര് മയ്യത്തായാൽ പിന്നെ അത് മനസ്സിലെന്നും ഒരു ബേജാറായി കിടക്കുമെന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ട് റിസ്വാൻ സമ്മതിച്ചു. ഇന്ന് വൈകുന്നേരം 6:00-9:00 ഇടയ്ക്കാണ് റിസപ്ഷൻ. ഈ കാണുന്നതാണ് കലന്തൻ ഹാജിയുടെ പൊര. പൊരയല്ല, കൊട്ടാരം. താൽക്കാലികമായി ഉണ്ടാക്കിയ പന്തലിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് വീട് വരെ എത്താൻ കുറെ നടക്കണം. 4,000 ആളുകൾ സംബന്ധിക്കുന്ന ചടങ്ങാണ്. വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ മേശകളും കസേരകളും. വിദേശത്തു നിന്നങ്ങാണ്ട് ഇറക്കുമതി ചെയ്ത പ്രത്യേക പൂക്കൾ കൊണ്ടാണ് വേദി ഉണ്ടാക്കുന്നത്. സൽക്കാരം കഴിഞ്ഞാലും ആ വേദിയെപ്പറ്റി നാട്ടുകാർ കുറെ കാലത്തേക്ക് പറഞ്ഞു നടക്കുമെന്നൊക്കെ നാമൂസ് വിട്ടുകൊണ്ട് ഹാജിയുടെ വിശ്വസ്തനും സ്ഥലക്കച്ചവടത്തിലെ മുഖ്യ പങ്കാളിയുമായ അസൈനാർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കെന്തോ ഓർമ്മ വന്നതുപോലെ അയാൾ മൊബൈലെടുത്ത് രാമചന്ദ്രന്റെ നമ്പർ ഡയൽ ചെയ്തു. പൊയ്നാച്ചിയിലെ ഒരു കച്ചവടക്കാരനാണ് രാമചന്ദ്രൻ പെരുമ്പളം. സ്റ്റേഷനറി, പത്രം, ആഴ്ചപ്പതിപ്പുകൾ, സർബത്ത്, സിഗരറ്റ്, മുറുക്കാൻ എന്നുവേണ്ട സകല സാധനങ്ങളും കിട്ടുന്ന ഒരു കട. നാഷണൽ ഹൈവേയിലെ സാമാന്യം തിരക്കേറിയ ജംഗ്ഷനിലെത്തുന്ന ഏതാണ്ട് എല്ലാവർക്കും രാമചന്ദ്രനെ അറിയാം. മാസക്കുറിയുടെ പണം, തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ കരുതേണ്ട ടോർച്ച്, തപാൽ കവറുകൾ, എങ്ങോട്ട് പോകുന്നു, എപ്പോൾ വരും എന്നൊക്കെ ഒരുവേള ഭാര്യമാരോട് പോലും പങ്കുവെക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ. അങ്ങനെ വിനിമയങ്ങളുടെ ശാഖോപശാഖകളായി നിലകൊള്ളുന്ന ഒരു ടവറാണ് രാമചന്ദ്രൻ. അയാൾ അസൈനാർച്ചയുടെ ഫോൺ അറ്റൻഡ് ചെയ്തതും കൃത്യസമയത്ത് ശുക്രിയ ബസ് പൊയ്നാച്ചി ജംഗ്ഷനിൽ വന്നു നിന്നു. അതിൽ നിന്ന് ആദ്യം കതിരേശനും പിന്നെ ബംഗാളികളും ഏറ്റവും ഒടുവിൽ ഗോപാൽ യാദവും ഇറങ്ങി. ബംഗാളികൾ 3 റോഡ് മുറിച്ചു വന്ന് നമസ്കാർ പറഞ്ഞതും തൂഫാൻ ചേർത്ത് നന്നായി തിരുമിയ മാവയുടെ 3 കിഴികളെടുത്ത് രാമചന്ദ്രൻ അവർക്ക് നീട്ടി. അതിൽ നിന്ന് പതിവ് പോലെ ഓരോ നുള്ളുവാരി അവർ വായിൽ വെച്ചു. വിരലിന്റെ ഏറ്റം ജീൻസിൽ തുടച്ചു. അപ്പോഴേക്കും പിക്കപ്പ് വാനിൽ വന്ന ഒരു തടിയൻ അവരെയും വിളിച്ച് പെരിയ ഭാഗത്തേക്ക് പോയി. ഒരല്പം കഴിഞ്ഞപ്പോൾ പ്ലംബിങ്ങിന്റെ പണിയുണ്ടെന്നും പറഞ്ഞ് രാത്രി ഫോണിൽ വിളിച്ച തോമാച്ചന്റെ ജീപ്പ് വന്ന് കതിരേശന് മുന്നിൽ ഹോണടിച്ചു. അയാളും പോയതോടെ ഗോപാൽ യാദവ് തീർത്ത് ഒറ്റപ്പെട്ടു. അയാളുടെ മുതുകത്ത് വീണുകിടന്ന ഇളം വെയിൽ വലുതായിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 2 ഉളിയത്തെടുക്കയിലായിരുന്നു അയാൾ. കതിരേശന്റെ അളിയൻ അണ്ണാമലയോടൊപ്പം. അവിടെ വർക്കൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ പുറംപണിയൊഴിച്ച് വേറൊന്നും വശമില്ലാത്ത ഗോപാൽ യാദവിന് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അങ്ങനെ ചൊറിയും കുത്തി ഇരിക്കുമ്പോഴാണ് അണ്ണാമല കതിരേശന്റെ കാര്യം പറയുന്നു. നേരെ ചെർക്കളയിലേക്ക് പോന്നു. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുമ്പോൾ വിദ്യാനഗർ കഴിഞ്ഞാൽ കിട്ടുന്ന തരക്കേടില്ലാത്ത ടൗൺ. അതുകൊണ്ട് തന്നെ ഉളിയത്തെടുക്കയിലേതുപോലെ പണിയില്ലെന്നും പറഞ്ഞ് ഈച്ചയടിക്കേണ്ടി വരില്ലെന്ന് കതിരേശന് ഉറപ്പു തന്നു. ഇപ്പോൾ കതിരേശന്റെ ഒറ്റമുറി വീടിന്റെ പിന്നാമ്പുറത്തെ ചായ്പിലിട്ടിരിക്കുന്ന ബെഞ്ചിലാണ് കിടപ്പ്. മഴക്കാലത്തിന് മുൻപ് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറണം. റൂമിനൊക്കെ 5,000 പകുതി ചോദിക്കുന്നത്. ആരെങ്കിലുമൊക്കെ വരുന്നതുവരെ ഒരു മീഠാപ്പാൻ വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് കടയിലേക്ക് കയറിയപ്പോൾ രാമേന്ദ്രൻ ചോദിച്ചു, ഇധർ നയാ ഹേത്തും? ഹാ ഭായ്. വെറ്റിലയുടെ ഞരമ്പെടുത്ത് കളയുന്നിടയിൽ രാമേന്ദ്രൻ ചോദിച്ചു, കിതർ കാഹേത്തും? ബീഹാർ. ഓ, അപ്പന ലാലുജീക്ക ദേശേന? ഗോപാൽ യാദവ് ചിരിച്ചു. അപ്പോൾ അയാളുടെ കീഴ്ത്താടിയിലെ പല്ലുകളിൽ പ്രധാനപ്പെട്ട 3 കൊഴിഞ്ഞുപോയിരിക്കുന്ന രാമേന്ദ്രൻ കണ്ടു. തും കിത്തന സാൽ ഹോഗയാ ഇധർ? സാത്. ഗോപാൽ മീഠാപ്പാൻ വായിലിട്ടു. അപ്പീ തും മലയാളം സീക്ക? അയാൾ വെറ്റിലയുടെ നീര് വലിച്ചുറ്റിക്കൊണ്ട് പഠിച്ചു എന്ന് തലയാട്ടി. ഒരു പണി തരാം, ചെയ്യോ? ചെയ്യാം എന്നയാൾ വീണ്ടും തലയാട്ടി. ചുണ്ണാമ്പ് പറ്റിയ വിരൽ തുണിയിൽ തുടച്ച് രാമേന്ദ്രൻ മൊബൈലെടുത്തു. അസൈനാർച്ചയെ വിളിച്ച് കാര്യം പറഞ്ഞു. അർജന്റായിട്ട് കലന്തൻ ഹാജിയുടെ പൊരയിലേക്ക് ഒരു പണിക്കാരനെ കിട്ടുമോ എന്നാണ് നേരത്തെ ശുക്രിയ ബസ് വന്നു നിന്നപ്പോൾ ഫോണിലൂടെ അസൈനാർച്ച ചോദിച്ചത്. 1/2 അസൈനാർച്ചയുടെ ഫോർച്യൂണർ വന്നു. വണ്ടിയിൽ നിന്നിറങ്ങി. സാധാരണ ചെയ്യാറുള്ളതുപോലെ ട്രൗസറിന്റെ കീശയിൽ കൈയിട്ട് തുടയ്ക്കും വൃഷ്ണസഞ്ചിക്കുമിടയിൽ ചൊറിഞ്ഞുകൊണ്ട് അസൈനാർച്ച രാമചന്ദ്രന്റെ കടയിലേക്ക് വന്നു. രാമചന്ദ്രൻ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത് തൻ്റെ നേരെ ഭവ്യതയോടെ തൊഴുതു നിൽക്കുന്ന ഈ മധ്യവയസ്കനെയാണെന്ന് അസൈനാർച്ചയ്ക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി. 250 റുപ്യ തരും, റെഡിയാണോ? ഗോപാൽ യാദവിന്റെ മുഖത്ത് പോലും നോക്കാതെ അസൈനാർച്ച പറഞ്ഞു. സാബ്, 350 കൊടുക്ക് സാബ്. എടോ, മലയാളിക്ക് 600, തമിഴൻ 500, ബംഗാളിക്ക് 350, ബീഹാർക്ക് 250. അതാണ് ഇടുത്ത ഒരു റേറ്റ്. 4-5 മണിക്കൂറിന്റെ പണിയേ ഉള്ളൂ. 50 ജാസ്തി തരാൻ ഞമ്മളെ കൊണ്ടാവേല. പറ്റുമോ ഇല്ലയോ അത് പറ. അസൈനാർച്ച ഒരു വിൽസെടുത്ത് കത്തിച്ചു. അല്ല, എന്താണ് അസൈനാർച്ച, ഭയങ്കര പരിപാടിയാണെന്നാണല്ലോ കേൾക്കണത്. ബിരിയാണി ഉണ്ടാക്കാൻ ഹൈദരാബാദിൽ നിന്നും അബുദാബി നിന്നും ഒക്കെ ആളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു, രാമേന്ദ്രൻ ചോദിച്ചു. വെറും ബിരിയാണിയല്ല, കുയ്മന്തി വരെയുണ്ട് മോനെ. ഈ ദീടത്തെ ലോക്കല് ഇച്ചാമ്മാരെ മംഗലത്തിന് കിട്ടുന്ന ചല്ലുപുല്ല് ബിരിയാണിയല്ല, ഒന്നാന്തരം ബസ്മതി അരിയിൻ്റെ ബിരിയാണിയാണ്. പഞ്ചാബിൽ നിന്ന് ഒരു ലോഡ് അങ്ങനെ തന്നെ ഇറക്കി. ഒരു ലോഡോ? രാമേന്ദ്രന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇന്നലെ മോന്തിക്ക് ലോറി വന്ന് പെരേന്റെ മുമ്പിൽ നിർത്തിയപ്പാ. എൻ്റെ രാമേന്ദ്ര, നീ പറഞ്ഞാൽ വിശ്വസിക്കൂല. മുല്ല പൂത്ത പോലെ ആ നാട് ഇടിയിലും മണത്തു. ആ വാസന ഇപ്പോഴും എൻ്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ലടോ. അതാണ് ബസ്മതി. 100 രൂപ കൂട്ടി ചോദിച്ചെങ്കിലും തിരിച്ചു പോകുമ്പോൾ അസൈനാർച്ചയുടെ ഫോർച്യൂണറിന്റെ പിൻസീറ്റിൽ ഗോപാൽ യാദവും ഉണ്ടായിരുന്നു. പള്ളിക്കരയിലേക്കുള്ള റോഡിൽ കയറിയും അയാളോട് അസൈനാർച്ച ചോദിച്ചു, ഗോപാല, നീ ബീഹാറിലേടെ? ലാൽ മാത്തിയ, അയാൾ പറഞ്ഞു. ആടെന്തായിരുന്നു പണി? കൽക്കരിയുടെ. ഗോപാൽ യാദവ് ലാൽമാത്തിയിലെ രാജ്മഹൽ കോൾ മൈനിങ്ങിനെ പറ്റി പറഞ്ഞു തുടങ്ങി. ഖനനം നിർത്തി കമ്പനി വിട്ട സ്ഥലങ്ങളിൽ 2-ാം തരം കൽക്കരി കുറേ ഉണ്ടാകും. നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ നാട്ടുകാർ അത് വാരാൻ തുടങ്ങും. അധികവും പെണ്ണുങ്ങളാണ്. അവിടെ വെച്ചാണ് ഗോപാൽ മാതംഗിയെ കാണുന്നത്. ലാൽമാത്തിയയിൽ നിന്നും 250 കിലോ കൽക്കരി സൈക്കിളിൽ വെച്ച് ഗൊദ്ദ വരെ 40 കിലോമീറ്റർ തള്ളിക്കൊണ്ടു പോകണം. ചിലപ്പോൾ ആ പോക്ക് വീണ്ടും 20 കിലോമീറ്റർ വരെ നീളും. ബാങ്ക് വരെ ഡെയിലി 10 രൂപ വെച്ച് കിട്ടും. പടച്ചോനെ 10 റുപ്യയോ? അസൈനാർച്ച തലയിൽ കൈവച്ചു. 150 കിട്ടും, ഗോപാൽ യാദവ് പറഞ്ഞു. അതിൽ നിന്ന് പോലീസുകാരുടെ രംഗുദാരിയും ഗുണ്ടാപിരിവും പിന്നെ സൈക്കിളിൻ്റെ ട്യൂബ് മാറ്റൽ ബോൾ ബെയറിങ്ങിൻ്റെ പണി അതൊക്കെ കഴിയുമ്പോഴേക്കും കയ്യിൽ ബാക്കി 10 കാണൂ സാബ്. എന്നിട്ടാണോ നീ എന്നോട് 100 റുപ്യ കൂട്ടിച്ചോദിച്ചത്? അസൈനാർച്ച തലതിരിച്ച് ഗോപാൽ യാദവിനെ ദേഷ്യത്തോടെ നോക്കി. നീ നാട് വിട്ടിട്ട് എത്ര കൊല്ലമായി സുബ്രേ? 12 സാൽ. 15 കൊല്ലം. അന്ന് 10 ആണെങ്കിൽ ഇന്ന് 100 ആയിട്ടുണ്ടാവും. ഈടെ 250 പറഞ്ഞപ്പോൾ ജോനിത് പോരാന്ന്. എങ്ങനെയുണ്ട്? കാർ ഓടിക്കുന്നതിനിടയിൽ അസൈനാർച്ച ആരോടൊന്നില്ലാതെ പുലമ്പിക്കൊണ്ടിരുന്നു. തൻ്റെ കഷ്ടപ്പാടുകൾ ഇയാളോട് പറയേണ്ടിയിരുന്നില്ലെന്ന് ഗോപാൽ യാദവിന് തോന്നി. ഗൊദ്ദയിൽ നിന്നും പാതിരാത്രി സൈക്കിൾ ചവിട്ടി വീട്ടിലെത്തുമ്പോൾ തന്നെയും കാത്ത് വിശന്നു പുരിഞ്ഞ് അവസാനം മണ്ണ് വാരിത്തുന്നുറങ്ങുന്ന പയറുവള്ളിയേക്കാൾ മെലിഞ്ഞ കഴുത്തും മുന്തിയ വയറും ഉണ്ടായിരുന്ന ഒരു മകൾ അസൈനാറിനില്ലല്ലോ. നമ്മളൊരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്നയാൾ അതേ തോതിലല്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോയിരിക്കുകയെങ്കിലും വേണം. അല്ലാത്തവരോട് പറയരുത്. പറഞ്ഞാൽ നമ്മൾ സ്വയം ഒരു കുറ്റവാളിയോ കോമാളിയോ ആയിത്തീരും. ഇതൊക്കെ എന്നെ തിരിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. രംഗദാരി പിടിച്ചെടുക്കുമ്പോൾ എത്ര വട്ടം പോലീസുകാരുടെ കാൽക്കൽ വീണിട്ടുണ്ട്. അവർ ഒരു ഇഴജന്തുവിനെ പോലെ കുടഞ്ഞു കളഞ്ഞതല്ലാതെ പിരിവിൽ ഒരിക്കലും ഒരിളവ് തന്നിട്ടില്ല. വണ്ടി അപ്പോഴേക്കും കലന്തൻ ഹാജിയുടെ പുരയുടെ മുമ്പിലെത്തി. കാറ്റിൽ ബസ്മതി അരിയുടെ സുഗന്ധം. ലാൽമാത്തിയയിൽ ഷുക്കൂർ മീയയുടെ കടയിൽ വെച്ചാണ് ഗോപാൽ യാദവിന് മാതങ്കി ആദ്യമായി ഈ അരി കാണിച്ചു കൊടുക്കുന്നത്. അവൾക്കന്ന് 6-ാം മാസമായിരുന്നു. ചാക്കിൽ നിന്നും ഒരു പിടിവാരി മൂക്കിന് നേരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വാസനയേറ്റ് അവളുടെ കണ്ണുകൾ പതുക്കെ വന്നടഞ്ഞു. തങ്ങളെപ്പോലുള്ളവർക്ക് അത് വില കൊടുത്ത് വാങ്ങി ഉണ്ണാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. എങ്കിലും അയാൾ നിരാശപ്പെടുത്തിയില്ല. 50 ഗ്രാം തൂക്കിത്തരാൻ ഷുക്കൂർ മീയയോട് പറഞ്ഞു. തിരിച്ച് വീട്ടിലെത്തും വരെ അവളത് വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്നു. അരിമാവ് പശുവിൻപാൽ പോലെ അവളുടെ കടവായിലൂടെ ഒഴുകി വന്നപ്പോൾ അത് തുടയ്ക്കാൻ സമ്മതിക്കാതെ ഗോപാൽ ആ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ഒരു പശുക്കുട്ടിയെ കാണുന്നത് പോലെ. ഗോപാൽ യാദവിൻ്റെ പിന്നിൽ കൈകൊണ്ടാരോ തട്ടി. നോക്കിയപ്പോൾ ഒരു പയ്യൻ, 10-20 വയസ്സുണ്ട്. അവൻ മുന്നിൽ നിന്നപ്പോൾ അത്തറിൻ്റെ കുപ്പി വീണ് പൊട്ടിയതുപോലെ ഗോപാൽ യാദവിന് തോന്നി. അരേ ഭായ്, തും മേരാ സാധാവൂ. കയ്യിലെ പിക്കാസും കൈക്കോട്ടും ഗോപാലിനെ ഏൽപ്പിച്ച് അവിടെ കിടന്ന കാറിൻ്റെ ഗ്ലാസ്സിൽ മുകളിലോട്ട് ഒരു പ്രത്യേക രീതിയിൽ ചെകിവെച്ച തൻ്റെ കോലൻ മുടിയുടെ കിടപ്പ് നോക്കി അതിൽ സംതൃപ്തനായി സ്വയം ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ കലന്തൻ ഹാജിയുടെ 3-ാമത്തെ ഭാര്യ ഫാത്തിമയിലുണ്ടായ താഹയുടെ മകൻ സിനാൻ മുന്നോട്ട് നടന്നു. ആ ഭാഗം മുഴുവൻ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പാകത്തിൽ ചെത്തിമിനുക്കി വെച്ചിരിക്കുകയാണ്. കുറേ ദൂരം നടന്നപ്പോൾ തെങ്ങിൻതോപ്പിൽ പച്ചപ്പുല്ലുകൾ വളർന്ന ഒരിടം നോക്കി പയ്യൻ പറഞ്ഞു, ഈട മതി, ഈട കുയിച്ചോ ഭായി. തന്നെ വിളിച്ചുകൊണ്ട് വന്നത് വലിയൊരു കുഴിയെടുക്കാനാണെന്ന് അപ്പോഴാണ് ഗോപാലയാദവിന് മനസ്സിലായത്. ആഴം ഭായിയിലെ ആയം മതി. സിനാൻ അവന്റെ അസംഖ്യം കാമുകിമാരിൽ ഒരാളായ റിയ റാഫിക്ക് ഒരു വാട്സാപ്പ് സന്ദേശം നൽകുന്നതിനിടയിൽ പറഞ്ഞു, വീതി ഭായിയിലെ വീതി മതി. ഗോപാലയാദവ് പിക്കാസിന്റെ മുനവച്ച് മണ്ണിൽ വെറുതെ ഒന്ന് വരഞ്ഞു. വേനൽ ആരംഭിച്ചെങ്കിലും വെയിലിനെ മണ്ണിലേക്ക് വിടാതെ നിർത്തുന്ന തെങ്ങോലകൾക്ക് നന്ദി പറഞ്ഞു. മണ്ണിന്റെ ഇരിപ്പ് വെച്ച് നോക്കുമ്പോൾ വൈകുന്നേരത്തോടെ ഒരാൾ പൊക്കവും വീതിയും ഉള്ള ഒരു കുടിയുണ്ടാക്കാൻ പറ്റി. അയാൾ പണി തുടങ്ങി. അതിനിടയിൽ തന്നെക്കുറിച്ച് ചുരുക്കം ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പയ്യൻ ഗൂഗിളിൽ കയറി നേരെ ലാൽമാത്തിയയിലേക്ക് പോയത് ഗോപാൽ അറിഞ്ഞില്ല. ബീഹാറിൽ ലാൽമാത്തിയ എന്ന പ്ലേസ് ഒന്നും ഇല്ലല്ലോ ഭായി, അവൻ പറഞ്ഞു. മണ്ണിൽ തറഞ്ഞു കയറിയ പിക്കാസ് വലിച്ചെടുക്കാതെ ഗോപാൽ യാദവ് സിനാന് നേരെ നോക്കി. ലാൽമാത്തിയ ബീഹാറിലാണ്. ഏ മേരാ ഗാവ്, തും ജോക് മത് ബോലോ, അത് ഝാർഖണ്ഡിലാണ് ഭായി. ദാ നോക്ക്. മരിച്ചുപോയ ഒരാളുടെ മുഖത്തെ വെള്ളത്തുണി മാറ്റുന്നതുപോലെ മൊബൈൽ സ്ക്രീൻ നീക്കി സിനാൻ ബീഹാറിൽ നിന്ന് ഝാർഖണ്ഡിൽ പോയി കിടക്കുന്ന ലാൽമാത്തിയെ ഗോപാലിന് കാണിച്ചു. തന്നെപ്പോലെ തന്റെ നാടും ബീഹാർ വിട്ടിരിക്കുന്നു. അയാൾ കുറെ ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുത്തു, പിന്നെ പുറത്തേക്ക് മെല്ലെ വിട്ടു. സ്നേഹമുള്ളവർ മരിക്കുമ്പോഴൊക്കെ അയാൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഗോപാൽ യാദവ് മണ്ണിൽ ഉറഞ്ഞു കിടക്കുന്ന പിക്കാസ് പൊക്കി. അപ്പോൾ അടർന്നു വന്ന നനഞ്ഞ മൺകട്ടയിൽ അയാൾ ബീഹാറിനെ സങ്കല്പിച്ചു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അരിശത്തോടെ പിക്കാസിന്റെ കടകൊണ്ട് മൺകട്ടയിൽ ആഞ്ഞടിച്ചു. അതൊരു തലയോട്ടി പോലെ രണ്ടായി ചിതറി. ഒന്ന് ബീഹാറും മറ്റേത് ഝാർഖണ്ഡും. ഇതിലെവിടെയാണ് ഞാൻ? അയാൾ സ്വയം ചോദിച്ചു. പിന്നീടൊന്നും ഓർമ്മയില്ല. അവർ നിരനിരയായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാദവർ, കൊയ്യേറികൾ, സാന്താൾമാർ. പെടലഴിച്ചു വെച്ച ഓരോ സൈക്കിളിന്റെ ബാറിലും 250 കിലോ വീതം കൽക്കരിയുണ്ട്. ദുർഘടമായ മലമ്പാതയിലൂടെ ഒരു കയറ്റം കയറുകയാണ്. കിതയ്ക്കുന്നുണ്ട്. വായു വന്നു നിറഞ്ഞ ശ്വാസകോശം വാരിയലുകൾ തകർത്ത് പുറത്തു വരുമെന്ന് ഗോപാലിന് തോന്നി. പുഴുങ്ങിയ പച്ചക്കറി ചേർത്ത ഇത്തിരി ചോറല്ലാതെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. തല കറങ്ങുന്നതുപോലെ. മുന്നിൽ നടന്ന മഞ്ചി ഒന്ന് വിറച്ചു. എന്തു പറ്റി എന്ന് ചോദിക്കും മുൻപ് കെട്ടടിഞ്ഞു വീണ കൽക്കരിക്കൊപ്പം അയാൾ ചെങ്കുത്തായ മലയിലൂടെ താഴേക്ക് പോയി. ചുറ്റിലും ഇരുട്ടാണ്. സമയം എത്രയായി കാണും? കുഴിയുടെ ആഴവും വലിപ്പവും കണ്ടപ്പോൾ ഗോപാൽ യാദവിന് തന്നെ അതിശയം തോന്നി. പാർക്കിങ്ങിൽ നിന്ന് വണ്ടികൾ അകന്നുപോകുന്ന ശബ്ദം. വിരുന്നൊക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ബഹളങ്ങളൊന്നും കേൾക്കാനില്ല. അയാൾ കുഴിയിലെ പച്ചമണ്ണിൽ മലർന്നു കിടന്നു. അപ്പോൾ കാറ്റിലാടുന്ന കിളിയോലയ്ക്കുള്ളിലൂടെ നിലാവിന്റെ ഒരു കീറ് കുഴിയിലേക്ക് വന്നു. കൂടെ സിനാനും. കോരിയിട്ട മണ്ണിൻ്റെ മേൽ കാലുകൾ അമർത്തി വെച്ച് അവൻ ചോദിച്ചു, ഹോഗയ? ഹാജി. ഗോപാൽ യാദവ് എഴുന്നേറ്റു. സിനാൻ കൈകൾ നീട്ടി. അതിൽ പിടിച്ച് മുകളിലെത്തിയതും എവിടെ നിന്നോ മൂന്നാല് പേർ ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ടുവന്ന് കുഴിയിലേക്ക് കമഴ്ത്തി. എല്ലിൻ കഷ്ണങ്ങളോടുകൂടിയ ബിരിയാണി ഒരു കുന്നുപോലെ ഇടിഞ്ഞു വീഴുന്നത് ഗോപാൽ യാദവ് നെഞ്ചിടിപ്പോടെ നോക്കി. ഒരു മൺകൂനയ്ക്കുള്ളിൽ നിന്നുപോലെ അയാൾ തലപൊക്കിയപ്പോൾ വീണ്ടും ഒരു വീപ്പ് കൂടി വന്നു. അതിനുശേഷം വന്നോ ഒന്നും അയാൾ എണ്ണി നോക്കിയില്ല. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്ത ഒരു ചെമ്പുകൂടി വന്നു. എച്ചിൽ കൊണ്ട് കുഴി നിറഞ്ഞു. ഇനി അതെല്ലാം ചവിട്ടി ലെവലായിക്കോ, പയ്യൻ പറഞ്ഞു. ഗോപാൽ യാദവ് കുറച്ചു നേരം മിണ്ടാതെ കുഴിയുടെ വക്കിൽ തന്നെ നിന്നു. ചവിട്ടി അമൃത്തുബായി, സിനാൻ ഒച്ച വെച്ചു. 11:00. ഗോപാൽ യാദവ് കാലുയർത്തി. കിടക്കുന്നത് ബസ്മതിയാണ്. ചവിട്ടുബായി, സിനാൻ വീണ്ടും ഒച്ച വെക്കുന്നു. ചവിട്ടി, നെഞ്ചത്ത് തന്നെ ചവിട്ടി. ആദ്യം ഒരു കരച്ചിൽ കേട്ടു, പിന്നെ അതൊരു ഞരക്കുമായി. ഒടുവിൽ അതും ഇല്ലാതായി. ഇനി മൂടിക്കോ. വിയർത്തൊലിച്ച് കാൽപാദങ്ങളിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാലിനോട് സിനാൻ പറഞ്ഞു. ഒരു കൈക്കോട്ട് മണ്ണുകോരി കുഴിയിലിട്ടതും ഗോപാലിനെ കൂടി ചേർത്ത് മൊബൈലിൽ ഒരു സെൽഫിക്ക് പോസ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിച്ചു, ഭായിക്ക് എത്ര മക്കളാ? ഒരു മോള്. എന്താ പേര്? ബസ്മതി. നിക്കാഹ് കഴിഞ്ഞാ? ഇല്ല. അത് കേട്ടതും മൊബൈൽ എടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് സിനാൻ പ്രതീക്ഷയോടെ ഗോപാൽ യാദവിനെ നോക്കി. പഠിക്കുകയാണോ? അല്ല. പിന്നെ? മരിച്ചു. മരിച്ച? വലിയൊരാഘാതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അങ്ങനെയൊരു ഉത്തരം സിനാനെ ലേശം തളർത്തി. എങ്ങനെ? വിശന്നിട്ട്. ഗോപാൽ യാദവ് ഒരു കൈക്കോട്ട് മണ്ണുകൂടി ബസ്മതിക്ക് മേൽ കൊത്തിയിട്ടു. പിന്നെ കുറേ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു.